ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
திருகுணங்கள் சாமியாவசியில் இருக்கத்தன் அதனாயிருக்கிறது. சிருஷ்டிகர்த்தாவின சிருஷ்டிக்கிறவரு விகாசம் சம்பவிக்கணும், அதனை விராட் என்று விளிக்கணும். இவ்விட அன்னம் என்று பறந்து பசுகாரம் அவ்யாகிருதம் என் பறந்து ஆனந்தகிரி விராட் என்று பறந்து ஒரே காரியத்தைத்தன். இதெல்லாம் வந்து என்ன ஒன்று தான் பல பேரில் விளிக்கணும். ஒன்று தன்னை பல அவஸ்தைகளை கல்பித்து பல பேரில் விளிக்கணும். அன்னம் அத்தியதே புஜ்யதே இத்தியன்னம் அவ்யாகிருதம் சம்சாரினாம் சாதாரணம். ஈ அவ்யாகிருதாவஸ்த சர்வசம்சாரிகளிலும் சாதாரணமாயிருக்கிறது, சர்வசம்சாரிகளுக்கும் ஏக காரணமாயிருக்கிறது. ஓரோ ஜீவன்மாரிலும் ஏக காரணமாயிருக்கணும். அதில் ஞான் சுஷுப்தியிட திருஷ்டாந்தம் பண்ணு. சர்வ ஜீவிகளும் சாதாரணமாயிருக்கணும்னு பறையுது எந்தான் ஈ அவ்யாகிருத அவஸ்த இலக்கு நம்ம கடந்து போகணும். அதில் நின்று திரிச்சு வரணும். அதில் திரிச்சு வரதான ஈ ஜீவன் சிருஷ்டி. அதுலேயே கடந்து போகிறதான ஜீவன் அவ்யாகிருத அவஸ்த. அதுகொண்டு பண்ணு சர்வ இது சர்வ ஜீவிகளுக்கும் சாதாரணம்னு பறையுமோ சர்வஜீவிகளுடைய அனுபவத்துள்ள காரியம். அனுபவத்தை அத்தரத்தில் நம்ம விசகலனம் செய்யணும். அனுபவத்திலூடെ நம்ம மாறி மாறி கடந்து போய்கொண்டிருக்கணும் அவ்யாகிருதாவஸ்தையிலேக்க். அங்கே இருந்துட்டு வியாச்சிகேஷித அவஸ்தாரூபேண அபிஜாயதே உற்பத்தியதே. அங்கே ஆ அவஸ்தையில் இருந்துட்டு சுஷுப்தி சமானமாய ஒரு அவஸ்தையில் பூதயோனியாயிருக்கிற அக்ஷர பிரம்மஸ்திதி செய்துட்டு வியாச்சிகேஷித அவஸ்த ரூபேண தான் சிருஷ்டிக்க ஆகிரகிக்கிற அவஸ்தகள் ஜாகிரஸ்வப்னங்கள் அதில் அனந்தமாய சிருஷ்டிகள் இன்னும் எண்ணம் இல்லை எந்த சிருஷ்டிக்கணும். அதான் வியாச்சிகேஷித அவஸ்த தான் சிருஷ்டிக்க தான் வியாக்கரிக்கிற நானா ரூபாவங்களை ஆவிஷ்கரிக்கிறது அதில் அவஸ்தாரூபத்தில் மாறணும் சிருஷ்டிக்கு தயாரெடுக்கணும் என்ன சிருஷ்டிக்கல. நிர்குணபிரமம் நிர்மோட பிரகிருதிக்கு ஒரு ஸ்தானம் இல்லை, பிரகிருதியோட ஸ்பர்ஷம் இல்லை அவிட. பஷே விராட்டம்னு பறையுமோ அங்கே இல்லை அவிட, அவ்வளோ பிரகிருதியோட ஸ்பர்ஷம் இல்லை. அதுவரை திரிகுணாத்மிகையாய மாயை குறிச்சுள்ள சர்ச்ச வருதில்ல. பறையு கேவல பிரம்மம் நிர்குணம் நிரஞ்சனம் என்னெல்லாம் பறையு. அவிட சிருஷ்டி ஒன்றும் சம்பவிக்கல. அவிட ஜாகிர சொப்ன சுஷுப்தி பேதங்களொன்னும் இல்லை. அதுபோல கல்பேதங்கள் இல்லை, சிருஷ்டிப்பிரளய பேதங்கள் இல்லை, ஏகரூபத்திலிருக்கிறது. பஷே அவட பட்டன்னு மாயட சாநித்தியம் என்ன பயன் பற்றும். மாய அநாதியான கொண்டு அது உற்பத்தமாகும் பயன் பையன். சாமியாவஸ்தையில் இருக்கும்போது அவட உற்பத்தி நாசங்கள் இல்லை. பஷே மாயட திருகுண சாமியாவஸ்தையுள்ள சாநித்தியம் அவட சம்பவிக்கணும் அல்லங்கில் பிரகடமாகும் அது விராட். அது ஒரு சிருஷ்டியான அபிஜாயதே உற்பத்தியதே. எந்தோண்டு அதன சிருஷ்டி என்று பறையு அவ்வளவுன்னு சம்பவிக்கலோ. பஷே நிர்குணவும் கேவலவும் ஏகனுமாயிருந்த ஆ பிரம்ம சாநித்தியத்தில் மாயட சேஷ்ட சம்பவிக்கிறது. அது திரிகுணாத்மிகமாக இருந்து கொண்டு அது ஈ பிரம்மத்தை ஒரு உச்சவன பாவத்தில் இருக்க மாட்டது. அதான விராட் பாவம் என்று பறையு. சுஷுப்தியுமாய் தாரதமியம் செய்து மனசிலாகும். ഒന്നും പറയാതെ സുഖമായിരുന്ന അവസ്ഥയിൽ നിന്നും ഉണരുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് എങ്ങനെയോ സംഭവിക്കുന്നു. അതിന്റെ നിമിത്തങ്ങൾ എന്താണോ ഒന്നും പറയാൻ വയ്യ. സൃഷ്ടിക്ക് ശേഷം ആ സൃഷ്ടിയിൽ പ്രകടമായ ജീവൻ, ആ സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് ഋഷിമാരുടെ അനുഭവത്തെ ആസ്പദമാക്കിയാണെന്ന് ഞാൻ പറഞ്ഞു. ജീവന്റെ അനുഭവത്തെ ആശ്രയമാക്കിയും ചിന്തിക്കാം. എന്തുകൊണ്ട്? ഈ ജീവൻ തന്നെ ജാഗ്രതയിലേക്ക് വന്നിട്ട് ആ ജാഗ്രതയിലെ ബോധസ്ഫുരണങ്ങൾ യാതൊന്നും തന്നെ, ജാഗ്രതയിലെ ജ്ഞാനം, ഇച്ഛ, പ്രയത്നം, ഇത് യാതൊന്നും തന്നെ ലേശവും പ്രകടമാകായിത്തിരുന്ന ആ സുഷുതിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അതങ്ങനെ ജീവന് സാധിക്കുന്നു. സുഷുതിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് അവ്യക്തമായിട്ടായിക്കൊള്ളട്ടെ, അജ്ഞാന രൂപത്തിലോ സുഖരൂപത്തിലോ ഏത് രൂപത്തിലായാലും ശരി, സുഷുതി എന്നൊരു വസ്തുവിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. എന്താ അതിന്റെ വിശേഷത? അവിടെ യാതൊരു ബോധസ്ഫുരണവും ഉണ്ടായിരുന്നു. ബോധസ്ഫുരണം ഉണ്ടായെങ്കിൽ പ്രപഞ്ചസ്ഫുരണം ഉണ്ടായി. അവിടെ അവന് സൃഷ്ടിച്ച സംഹാരങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഉണ്ടായില്ല. ജീവനെ കുറിച്ചോ ഈശ്വരനെ കുറിച്ചോ ഒരു ചർച്ചകളും അവിടെ നടന്നില്ല. എന്നിട്ടും അവൻ ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്നു. ഈ ബോധത്തിന് ഒരു തലത്തിലും സ്പർശിക്കാൻ കഴിയാത്ത ആ തലത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു. അതങ്ങനെ സാധിക്കുന്നു. അതിനൊരു കൃത്യമായ സമാധാനം പറയാൻ സാധ്യമല്ല. അതെങ്ങനെ സാധിക്കുന്നു? പക്ഷെ അവനതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. അന്ന് മാത്രമല്ല, അവൻ തീരുമാനിക്കാനും കഴിയുന്നു. എന്താണോ ഇതിന്റെയൊക്കെ കാരണം, ഇത് അവിടെ നിന്നാണ് തുടങ്ങിയത്. ആരെങ്കിലും പറയുമോ, ഞാൻ സുഷുതിയിൽ നിന്ന് നല്ല ജാഗ്രതയിലേക്ക് വന്നു? അവനാർക്കും പറയാൻ കഴിയത്തില്ല. ഞാൻ ഈ ജാഗ്രതയിലേക്ക് വന്നിരിക്കുന്നത് സുഷുതിയിൽ നിന്നാണ് എന്നേ പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടി ഒന്നും ഇല്ലാതിരുന്ന അവ്യാകൃതത്തിൽ നിന്നാണ് ഞാൻ ഈ വ്യാകൃതമായ ഭാവത്തിലേക്ക് വന്നത്. പ്രപഞ്ചം മുഴുവൻ അങ്ങനെ ഒരു അവ്യാകൃതത്തിൽ നിന്നാണ് വ്യാകൃത ഭാവത്തിലേക്ക് വന്നത്. എന്തുകൊണ്ടങ്ങനെ പറയാൻ കഴിയുന്നു? അതിനൊരു സമാധാനമുണ്ട്. എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് വന്നതും, സുഷുതിയിൽ നിന്ന് വന്നതുകൊണ്ട് ജാഗ്രതയിൽ സുഷുതിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമഷ്ടി പ്രപഞ്ചവും ഈ അവ്യാകൃതത്തിൽ നിന്നും വന്നതുകൊണ്ട് ഈ വ്യാകൃതാവസ്ഥയിലിരുന്ന് ജീവന് അവ്യാകൃതയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അതിന് വേറെ യുക്തിയുടെ ഒന്നും ആവശ്യമില്ല. സ്വാനുഭവം തന്നെ അതിന് പ്രമാണം. അതുകൊണ്ടാണ് ഇവിടെ ഋഷി പറയുന്നത്, ഒരു അവ്യാകൃത അവസ്ഥ ആയിരുന്നു, ആ അവ്യാകൃതാവസ്ഥയിൽ നിർഗുണമായ ബ്രഹ്മം ഈ പ്രകൃതിയുടെ സാന്നിധ്യത്തിൽ സൃഷ്ടിക്ക് തയ്യാറായി. അവ്യാകൃതാവസ്ഥയിൽ തന്നെ അത് വിരാട് ഭാവത്തെ കൈക്കൊണ്ട് തുടർന്ന് സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ തുടർന്ന് ജീവഭാവത്തെ അത് കൈക്കൊള്ളുന്നു. അതാണ് സൃഷ്ടിയിൽ ആദ്യം എന്താണ്? ജീവഭാവമാണ്. അത് സുഷുതിയിൽ മനസ്സിലാക്കും. ഇപ്പോ ഈ ശരീരത്തിൽ അഹമെന്ന് അഭിമാനിച്ചുകൊണ്ട് ഈ നാനാ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ സുഷുതിയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരുമ്പോൾ, ഈ പ്രപഞ്ച അനുഭവത്തിലേക്ക് വരുമ്പോൾ ആദ്യം കൈക്കൊള്ളുന്നത് ജീവഭാവത്തെയാണ്. അതിനെന്താ പ്രമാണം? അനുഭവം തന്നെ. എന്തുകൊണ്ട്? ആദ്യം അവനെ സ്ഫുരിക്കുന്നത് അഹം ഭാവമാണ്. അഹം എന്നുള്ള സ്ഫുരണം അവന് സംഭവിക്കുന്നു. ഞാൻ, പിന്നെ ഇത്, എന്റേത്, പ്രപഞ്ചം, തുടർന്ന് സർവ്വാനുഭവങ്ങളുണ്ടാകുന്നു. അതുകൊണ്ടാണ് പിന്നീടും ഈ അനുഭവങ്ങളെല്ലാം ഈ അഹം സ്ഫുരണത്തെ ആശ്രയിച്ച് തന്നെ നിൽക്കുന്നത്. ഈ അഹം സ്ഫുരണത്തെ പൊട്ടിച്ച് ജാഗ്രത സ്വപ്ന അനുഭവം ഒന്നും നിൽക്കാൻ വയ്യ. എന്തനുഭവം ഉണ്ടായാലും എന്നോട് അതിനെ ബന്ധിപ്പിക്കും, ഞാൻ എന്നുള്ളതിനോട്. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ശ്രദ്ധിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ ഉണരുന്നു, ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു. സർവ സമസ്ത പ്രപഞ്ചാനുഭവവും അഹം സ്മരണത്തോട് ചേർന്നാണ് എന്ന് പറഞ്ഞാൽ ജീവഭാവത്തോട് ചേർന്നാണ്. ആ ജീവഭാവത്തിന്റെ പ്രഥമ സ്മരണം അതാണ് അഹം. അപ്പോ അവ്യാകൃതനായിരിക്കുന്നവൻ ജീവഭാവത്തെ കൈക്കൊള്ളുന്നു. വിരാട് ഇവിടെ ഭാഷകാരൻ പറയും, വിരാട് ഹിരണ്യഗർഭനാകുന്നു. ഹിരണ്യഗർഭഭാവത്തെ പ്രാപിക്കുന്നു. വിരാട് രൂപത്തിൽ കേവലമായ ത്രിഗുണാത്മികയായ മായ മാത്രമായിരുന്നു ഉപാധി. സുഷുപ്തിയിൽ നമ്മൾ പറയും അവ്യാകൃതമായ അവസ്ഥ. അതിന് വേറൊരു ഭാഷയിൽ പറയും അത് അജ്ഞാനമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു വസ്തു ഉണ്ടെന്നുള്ള രീതിയിലല്ല. ഒന്നും വിവരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ അവിടെ അത് സൃഷ്ടിക്കുള്ള തയ്യാറെടുപ്പാണ്. ഉറങ്ങുന്നത് ഉണരാൻ വേണ്ടി തന്നെയാണ്, ഉണരാതിരിക്കാൻ വേണ്ടിയല്ല. അപ്പൊ അവിടെ സൃഷ്ടിയുടെ തയ്യാറെടുപ്പ് നടക്കുന്നു. ഇത് തന്നെ സമഷ്ടിയുടെ സംഭവിക്കുന്നു. വ്യഷ്ടിയിൽ എന്താണോ സംഭവിക്കുന്നത്, ഒരു ജീവനിൽ എന്താണോ സംഭവിക്കുന്നത് തന്നെ സമഷ്ടിയിൽ, സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും അത് തന്നെ സംഭവിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത്, തതശ്ച അവ്യാകൃത വ്യാചിതേക്ഷിത അവസ്ഥാവതോ അന്നാ പ്രാണോ ഹിരണ്യഗർഭോ ബ്രഹ്മണ ജ്ഞാനക്രിയാശക്തി അധിഷ്ഠിത ജഗത്സാധാരണോ അവിദ്യ കാമകർമ്മഭൂതസമുദായ ബീജാംഗുരോ ജഗത് ആത്മാ അഭിജായതേ ഇത്യനുഷംഗ. മന്ത്രത്തിൽ എന്താണ് പറഞ്ഞത്? തപസ ചിയതേ ബ്രഹ്മ തത്തോ അന്നം അഭിജായതേ അന്നം വിരാട്. അതാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. അന്നാത് പ്രാണ ഹിരണ്യഗർഭൻ, അന്നത്തിൽ നിന്ന് പ്രാണൻ ജനിക്കുന്നു എന്നാണ്. ഈ ഭാഗം സ്വാനുഭവത്തിനും യുക്തിക്കും ചേർന്ന് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാവരും കഥ പറയുന്നത് പോലെ പറയുന്നതല്ല. നമ്മുടെ അനുഭവമായിട്ട് ചേർത്ത് അതിനെ ചിന്തിച്ചില്ലെങ്കിൽ ഇതെന്തോ ഒരു കഥ പോലെ തോന്നും, അല്ലെങ്കിൽ ആരുടെയും ഒരു ഭാവന കൽപ്പന പോലെ തോന്നും. നമ്മുടെ അനുഭവമാണെങ്കിൽ അതിനെ കേവല ഭാവനയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഉറങ്ങുന്നതും ഉണരുന്നതും ഇതെല്ലാം നമ്മുടെ വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. അതിന് യുക്തിഭംഗമൊന്നുമില്ല. ഇതേ കാര്യം സമഷ്ടി സംഭവിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. ഈ വ്യഷ്ടി നമ്മുടെ അനുഭവത്തിലുള്ളതുപോലെ തന്നെ സമഷ്ടി നമ്മുടെ കൺമുമ്പിലുണ്ട്. താൻ ഏകനായ ഒരു ജീവനായിരിക്കുന്നതുപോലെ തന്നെ ഇവിടെ അനേക ജീവന്മാരുണ്ട്. അത് അനന്തമാണെന്ന് നമ്മൾ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് സമഷ്ടിയിൽ സംഭവിക്കുന്നത് എന്ന് നിശ്ചയിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അതങ്ങനെയല്ല എങ്കിൽ, നമ്മുടെ അനുഭവത്തോടും യുക്തിയോടും ചേർത്തല്ല ഇത് ചിന്തിക്കുന്നതെങ്കിൽ ഇതെന്തോ ഒരു കെട്ടുകഥ പോലെ തോന്നും, ആരുടെയും ഒരു കൽപ്പന അതാണെന്ന് തോന്നും. അതങ്ങനെയല്ല. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു, തദ്വ്യാകൃത വ്യാചികേക്ഷിത അവസ്ഥാവത അന്ന ഉണ്ടല്ലോ, ആ സൃഷ്ടിക്കുള്ള ജ്ഞാനം, ഇച്ഛ, അതിനുള്ള തയ്യാറെടുപ്പോടുകൂടിയിരിക്കുന്നു. അടുത്ത നിമിഷം സൃഷ്ടി സംഭവിക്കും എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന അന്ന എന്ന് പറഞ്ഞ ഗുണത്രയ സാമ്യാവസ്ഥ അവിടെ അതിൽ നിന്നു പ്രാണ ഹിരണ്യഗർഭ, പ്രാണൻ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. ഹിരണ്യഗർഭന് പ്രാണൻ എന്നെന്തുകൊണ്ട് പറഞ്ഞു? അതാണ് നമുക്ക് പരിചയമുള്ളത്. പ്രാണൻ നമുക്ക് അറിയാം, അതുകൊണ്ട് പറഞ്ഞു. പ്രാണചലനം അല്ലെങ്കിൽ പ്രാണസാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. ജാഗ്രതയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്താണ്, നമ്മൾ ജീവിച്ചിരിക്കുന്നു. സുഹൃത്തിയിൽ അതറിയാൻ കഴിയുമോ? ഞാൻ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ മരിച്ചിരിക്കുന്നു അറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ ജാഗ്രതയിലേക്ക് വരുമ്പോ എന്ന് പറയുമ്പോൾ അവ്യാകൃതാവസ്ഥയിൽ നിന്ന് പ്രാണഭാവത്തെ കൈക്കൊള്ളുമ്പോൾ മനസ്സും പ്രവർത്തിച്ചു തുടങ്ങും. അഹം സ്ഫുരണം വരുമ്പോൾ പ്രാണസാന്നിധ്യം അത് പ്രകടമാകുന്നു. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ്. അഹം സ്ഫുരിച്ചാൽ പിന്നെ നമുക്ക് മനസ്സിനെ കുറിച്ചോ പ്രാണനെ കുറിച്ചോ എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയും. ആ പ്രാണസാന്നിധ്യത്തിന്റെ തെളിവാണ് ചക്ഷുരിന്ദ്രിയത്തിന്റെ കണ്ണിന്റെ മീല നിന്ന് മീലന കണ്ണടക്കുക, തുറക്കുക, അവിടെ നിന്നാണല്ലോ തുറങ്ങും ജാഗ്രത. കൈകാലുകളുടെ ചലനം, അപ്പോൾ പ്രാണനാണല്ലോ അവിടെ മുഖ്യമായിരിക്കുന്നത്. പ്രാണസാന്നിധ്യം ജീവന് ബോധ്യപ്പെടുന്ന അവിടെ സുഷുപ്തനും പ്രാണനുണ്ടായിരുന്നു, പക്ഷെ അത് ബോധ്യപ്പെടാനായിരുന്നു. അന്യം ബോധ്യപ്പെടണം, തനിക്ക് ബോധ്യപ്പെടാൻ കഴിയത്തില്ല. പക്ഷെ അങ്ങനെയല്ല, പ്രാണൻ പ്രകടമാകുന്നു എന്ന് പറയുന്നു. ആർക്ക് പ്രകടമാകുന്നു? ഉറങ്ങിയവൻ അങ്ങനെയാണ് പ്രകടമാകുന്നത്. അതുപോലെ ഈ വിരാട്ടിന് നിന്നും ആദ്യ ജീവഭാവം വരുന്നു. അവിടെ മുതലാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. കാരണം സൃഷ്ടി എന്ന് പറയുന്നത് കർമ്മമാണ്, ക്രിയയാണ്, പ്രവൃത്തിയാണ്. അത് പ്രാണന്റെ ധർമ്മമാണ്. മനസ്സ് പോലും ചലിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ പ്രാണവൃത്തി ഉണ്ടായിരിക്കണമെങ്കിൽ മനസ്സ് ചലിക്കത്തില്ല. അപ്പൊ പ്രാണഭാവത്തിന് അവിടെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. അവിടെ മനസ്സും ഈ പറയുന്ന പ്രാണനും എല്ലാം പ്രവർത്തിക്കുന്നു. അപ്പൊ വിരാട് എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലമായ ആ മായ ഉപാധിയോട് കൂടിയിരിക്കുന്നു. ഹിരണ്യഗർഭൻ എന്ന് പറയുമ്പോഴോ പ്രാണൻ, മനസ്സ് തുടങ്ങിയ ഉപാധിയോട് കൂടിയിരിക്കുന്നു. പ്രാണനും മനസ്സും ഒന്നാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാണ്, ഒന്ന് തന്നെ രണ്ട് വൃത്തിയെ സ്വീകരിച്ചിരിക്കുകയാണ്. ഒന്ന് തന്നെ രണ്ട് രൂപത്തിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ആ ഉപാധിയെ സ്വീകരിക്കുമ്പോൾ ഈ ഏകനായിരിക്കുന്ന ബ്രഹ്മം കേവല മായ പ്രകൃതി അതിനെ സ്വീകരിച്ചപ്പോൾ വിരാട്ടായി പ്രാണൻ മനസ്സ് ഉപാധിയെ സ്വീകരിച്ച് പ്രഥമ ജീവനായി ഉണരുന്നു. പിന്നെ ബാക്കി സൃഷ്ടികൾ ആരംഭിക്കുന്നു. പിന്നെ സുഷുപ്തിയിൽ നിന്നും ഉണർവിലേക്ക് വരുന്നു. സർവത്ര ശരീരത്തിൽ പ്രാണപ്രസരണം, സർവത്ര ശരീരത്തിൽ ചേതന എല്ലാം അനുഭവിക്കുന്നു. ചലനങ്ങൾ പ്രകടമാകുന്നു. മുമ്പ് ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിരുന്നു, അതൊക്കെ അജ്ഞാതമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറയുന്നു ജീവഭാവം പ്രകടമായി. ഇതിനെ സമഷ്ടിയിൽ സംഭവിക്കുന്നു. അതിനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. പല സന്ദർഭങ്ങളിലും ഹിരണ്യഗർഭനെയും വിരാടിനെയും ഒന്നായിട്ട് പറയും. കാരണം ഇത് തമ്മിലുള്ള വ്യത്യാസം ബുദ്ധി കൊണ്ട് വേർതിരിക്കാൻ പ്രയാസമാണ്. അത്രമാത്രം സൂക്ഷ്മമാണ്. ഇത്ര വരെ വിരാട്, അത് കഴിഞ്ഞാൽ ഹിരണ്യഗർഭൻ എന്നൊന്നും പറയാൻ കഴിയത്തില്ല. പക്ഷേ ഒരു വികാസം സംഭവിക്കുന്നുണ്ട്, അതിനെ തുടർന്നൊരു പരിണാമവും സംഭവിക്കുന്നുണ്ട്. ആ വികാസത്തെ പറയുന്നു വിരാട്, തുടർന്ന് വരുന്ന പരിണാമം അതിനെ പറയുന്നു ജീവൻ, ജീവഭാവം. അത് സമഷ്ടിയിൽ വരുമ്പോൾ അതിനെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു. അതാണ് ഹിരണ്യഗർഭനും വിരാടും തമ്മിലുള്ള വ്യത്യാസവും സമാനതയും. രണ്ടും മൂന്നും ഒന്ന് തന്നെ. ഏകനായിരിക്കുന്ന, മുമ്പ് പറഞ്ഞ ഭൂതവിപനിയായിരിക്കുന്ന അക്ഷരബ്രഹ്മൻ തന്നെ അതിനിതെല്ലാം സംഭവിക്കുന്നു. അതിന് ജീവന് ദൃഷ്ടാന്തമായിരിക്കുന്നതാണ് തന്റെ ജാഗ്രത സ്വപ്ന സൃഷ്ടികൾ. ഇതുപോലെ സമഷ്ടിയിൽ സംഭവിക്കുന്നു എന്നാണ്. വ്യഷ്ടിയെ തന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, തന്നെ അംഗീകരിക്കുന്നത് പോലെ തന്നെ തനിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടി വരും. തന്റെ ജീവഭാവത്തെ അംഗീകരിക്കുന്നത് പോലെ തന്നെ മറ്റ് ജീവന്മാരെ അംഗീകരിച്ച് മതിയാവും. അംഗീകരിച്ചാൽ ഒരു സമഷ്ടി ജീവനെ അംഗീകരിക്കേണ്ടി വരും. അതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതിന് യുക്തിയില്ല, അനുഭവമില്ല. അതുതന്നെ ഹിരണ്യഗർഭൻ. അത് ആണ് ഇവിടെ പറയുന്നത്. എന്താണോ ഹിരണ്യഗർഭോ ബ്രഹ്മണ ജ്ഞാനക്രിയാശക്തി അധിഷ്ഠിത മായാരൂപം. ജ്ഞാനശക്തിയും ക്രിയാശക്തിയും എന്ന് വെച്ചാൽ മനസ്സും പ്രാണനും. അത് തന്നെ വേറെ രീതിയിൽ പറയുന്നേ ഉള്ളൂ. ജ്ഞാനശക്തി ക്രിയാശക്തിയും. ജ്ഞാനം എന്താ, മനസ്സ് തന്നെ. ക്രിയ എന്താ, പ്രാണൻ തന്നെ. അത് അധിഷ്ഠിതമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഉപാധിയോടുകൂടിയിരിക്കുന്ന ജഗത് സാധാരണ എന്ന് പറയാം. ഇത് ലോകസാധാരണമായിരിക്കുന്നു എന്ന് വെച്ചാൽ സർവപ്രാണി സാധാരണമായിരിക്കുന്നു. ബ്രഹ്മം സർവവ്യാപിയായിരിക്കുന്നു. വിരാട്ട് സർവവ്യാപിയായിരിക്കുന്നു. എന്തുകൊണ്ട് ആ വ്യാകൃതാവസ്ഥ സർവജീവന്മാരിലും ഇരിക്കുന്നു. സർവജീവന്മാരെയും അതിൽ അന്തർഭവിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഈ ഹിരണ്യഗർഭ സർവജീവന്മാരിലും ഇരിക്കുന്നു. ഓരോ ജീവഭാവവും ഹിരണ്യഗർഭനാണ്. അങ്ങനെയാണെങ്കിൽ ജഗത് സാധാരണം എന്ന് പറയുമ്പോൾ ഇത് എല്ലാം നമ്മിൽ തന്നെ വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. അതാണ് സൂചിപ്പിക്കുന്നത്. അതിസ്വതിന്റെ പ്രത്യേകത എന്താണ്? ഓരോ ജീവനിൽ നിന്നും ഹിരണ്യഗർഭനുള്ള പ്രത്യേകത, ഓരോ സുഷുപ്ത ജീവനിൽ നിന്നും അവ്യാകൃതത്തിൽ നിന്നും വിരാട് പുരുഷനുള്ള പ്രത്യേകത എന്താണ്? അതാണ് ജഗത് സാധാരണ എന്ന് പറഞ്ഞു. കാരണം ഒരു ജീവന് ആ ജീവഭാവത്തിലിരിക്കുമ്പോൾ മറ്റൊരു ജീവനവന് കാരണമാകാൻ കഴിയുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഹിരണ്യഗർഭൻ സർവജീവന്മാർക്കും കാരണരൂപിയായിരിക്കുന്നു. അവ്യാകൃതൻ വിരാട് ജീവന്മാരുടെ ആ ഭാവത്തിൽ, അവ്യാകൃത ഭാവത്തിൽ സർവത്തിനും കാരണമായിരിക്കുന്നു. കാരണരൂപത്തിലൂടെ അതിനെ സ്ഥിതി ചെയ്യാൻ കഴിയും. അല്ലാതെ ഈ ജീവന്മാരെല്ലാം കൂടിച്ചേർന്നൊരു ഹിരണ്യഗർഭനാവുക, ജീവന്മാരെല്ലാം കൂടിച്ചേർന്നൊരു വിരാടാകുക, അങ്ങനെയല്ല. അത് സാധ്യമല്ലോ.